നമസ്കാരം വേണുഗോപാൽ.
നമസ്കാരം.
വേണു സ്വന്തമായി കേറ്ററിംഗ് ചെയ്യുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഫുൾ ടൈം ആയാണോ അതോ പാർട്ട് ടൈം ആയാണോ?
ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഈ കാറ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഞാനൊരു മെക്കാനിക്കൽ ഫിറ്ററാണ്. പാർട്ട് ടൈം ജോബ് ആയിട്ടാണ്, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ ബാക്കിൽ ഒരു കിച്ചൺ സെറ്റ് ചെയ്തേക്കാണ്, അതിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഭക്ഷണം ഏത് രീതിയിലുള്ള വേണ്ടത്, നാടൻ, അധികവും നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ മറ്റ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് കമ്മ്യൂണിറ്റീസിൽ ആരെങ്കിലും ആവശ്യപ്പെട്ട് അവരുടെ ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അധികവും കേരള ബേസ്ഡ് ആയിട്ടുള്ള ഫുഡുകളാണ്, നാടൻ ഫുഡുകളാണ് ഉണ്ടാക്കി കൊടുക്കാറ്. കപ്പ മീന്, അപ്പം, സ്റ്റു, പിന്നെ ബിരിയാണി, പിന്നെ വെജിറ്റേറിയൻ സദ്യ, അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ സദ്യ, സ്വീറ്റ്സ്, പായസം, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആവശ്യപ്രകാരം ഒരു 30 മുതൽ 80 വരെയുള്ള ആൾക്കാർക്കാണ് സാധാരണ ചെയ്തു കൊടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് കേറ്ററിംഗ് ഒരു സൈഡ് ബിസിനസ് ആയി കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? കാരണം ഇവിടെ ഓസ്ട്രേലിയയിൽ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് റിസ്കി ആയിട്ടുള്ളതല്ലേ?
അതെ, തീർച്ചയായിട്ടും. എനിക്ക് കാറ്ററിംഗിലേക്ക് വരാനുള്ള കാരണം കുക്കിങ്ങിനോടുള്ള ഒരു വലിയ വലിയ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. പിന്നെ ഇവിടെ ഫുഡാണല്ലോ ഓസ്ട്രേലിയയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് തിരഞ്ഞെടുത്തത്. പക്ഷെ അതിന് ഒത്തിരി റിസ്ക് വശങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം ഈ വിഷയം.
ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിൽ റിസ്ക് ഉണ്ടെന്ന് പറയാൻ കാരണം വേണു? വൃത്തി കൂടുതലായി വേണമെന്നുള്ളതാണോ റിസ്ക് എന്ന് ഉദ്ദേശിച്ചത്?
പ്രധാനമായിട്ടും ഫുഡ് ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള വൃത്തി ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് അതിന്റെ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ടെമ്പറേച്ചർ കൃത്യമായിട്ട് ഫ്രീസറിൽ, ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതിനുശേഷം ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഫുഡിന്റെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് നിലനിർത്തണം. അതും അവരുടെ കൗൺസിലിന്റെ എല്ലാം ഗൈഡ് ലൈൻസ് പ്രകാരം. അങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ, ഹൈജീനിക് ആയിരിക്കണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ബിസിനസ്സിനെയും ബാധിക്കും, ജനങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കും ഒരേ സമയം.
ഓക്കെ, വേണു ആദ്യം പറഞ്ഞു വീടിന് പുറത്തുള്ള അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നതെന്ന്. എന്തുകൊണ്ടാണ് അത് വീടിനകത്ത് വെച്ച് ചെയ്യാത്തത്? അത് കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമാണോ പുറത്ത് വെച്ച് ചെയ്യുന്നത്?
അതിന്റെ കാരണം, ഞാൻ തുടക്കത്തിൽ ഞാൻ താമസിച്ചിരുന്ന സബർബില് ചാൾസ്റ്റൺ സിറ്റി കൗൺസിലിന്റെ ഒരു സബർബിലാണ്, വുഡ്വില്ല്. അവിടെ വെച്ചിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് കിച്ചണിൽ തന്നെ ചെയ്യാനുള്ള അപ്രൂവൽ ആ കൗൺസിൽ തന്നിരുന്നു. എന്നാൽ പിന്നീട് സാലിസ്ബറി കൗൺസിലിന്റെ അണ്ടറിലുള്ള സബർബിലേക്ക് താമസം മാറുമ്പോൾ അവർ കിച്ചൺ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ ബാക്കിൽ എൻ്റെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അതിനെ ഒരു കിച്ചണായിട്ട് റീഫോം ചെയ്ത് അവിടെ ആരംഭിച്ചത്. പല കൗൺസിലുകളുടെയും നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലെ കൗൺസിലുകൾ തമ്മിലും വളരെയധികം നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും.
ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ നിയമവശങ്ങളാണ് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത്?
മുഖ്യമായിട്ടും നമുക്കൊരു ഏത് ബിസിനസ് തുടങ്ങണമെങ്കിലും ഒരു ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ വേണം, എ ബി എൻ നമ്പർ എടുക്കണം നമ്മൾ, ഒന്ന്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കൗൺസിലിൽ ചെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ നമുക്കൊരു ഫോമും അതിന്റെ ഗൈഡ് ലൈൻസിന്റെ സി ഡി ഡിസ്ക് ഫോംസ് എല്ലാം നമുക്ക് തരും. അതനുസരിച്ച് ഒരു അപ്ലിക്കേഷൻ അവർക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ഒരു കിച്ചൺ നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം അവരൊരു 2 weeks നമ്മുടെ വീട്ടിൽ വന്ന് ആ കിച്ചൺ ചെക്ക് ചെയ്യും. അത് അവരുടെ ഗൈഡ് ലൈൻസ് പ്രകാരം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ അപ്രൂവൽ തരുന്നതാണ്. കൂടാതെ പേര്, കാറ്ററിംഗ് സർവീസിന് ഏതെങ്കിലും പേര് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് അഫയേഴ്സിൽ പോയി നമ്മൾ ആ പേര് രജിസ്റ്റർ ചെയ്യണം. ഇത് മൂന്നാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. നാലാമതായിട്ട് ചെയ്യേണ്ടത് ഒരു ഇൻഷുറൻസ് കൂടെ എടുക്കുന്നത് കൂടുതൽ സേഫ്റ്റി ആയിരിക്കും.
ഇതില് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ വേണു?
അത് ബിസിനസ് അഫയേഴ്സിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന രജിസ്റ്റർ ചെയ്യാവുന്ന പേര് അവിടെ സബ്മിറ്റ് ചെയ്യാണ്. ആ പേര് വേറെ ആരും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേര് അവർ അപ്രൂവ് ചെയ്ത് തരും. അതിന് ഒരു $75 നമ്മൾ പേ ചെയ്യണം. ഇപ്പോഴത്തെ പുതിയ റേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല, അന്നേരം ഏകദേശം $75 ആയിരുന്നു. പിന്നീട് എവിടെ 3 years അവർ നമുക്ക് ലെറ്റർ അയക്കും വീണ്ടും റീ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള. അപ്പോൾ വീണ്ടും റീ രജിസ്റ്റർ ചെയ്യണം.
അതുപോലെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏത് തരം ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്? ഇതിൽ എന്തൊക്കെ കവർ ആകും?
സാധാരണയായിട്ട് നമ്മൾ മറ്റ് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ കമ്പനികളെ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഫുഡിന്റെ വേണ്ടിയിട്ടാണ്, ഹോം മെയ്ഡ് ഫുഡിനാണെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചെലവേ ഉള്ളൂ. അതിന് ഇയർലി $360 ആണ് ഞാൻ പേ ചെയ്യുന്നത് ഇപ്പൊ. പക്ഷെ അത് നമ്മളുടെ കാറ്ററിംഗിന്റെ ബിസിനസിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രീമിയങ്ങൾ മാറ്റം വരും. ഫുഡിനുണ്ടാവുന്ന ഏതെങ്കിലും വിധത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളോ അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും അവര് ഉത്തരവാദിത്വം എടുക്കുന്നതാണ് പറയുന്നത്. പിന്നെ അതിന്റെ പൈസ അടയ്ക്കുന്നല്ലാതെ ഞാൻ ഇതിന് അതുവരെ ഒന്നും സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല.
ഓക്കെ, ഇപ്പൊ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചറും മറ്റും നിയന്ത്രിച്ചു നിർത്തണമെന്നൊക്കെയുള്ള കാര്യം വേണു മുമ്പേ സൂചിപ്പിച്ചു. ഇതേക്കുറിച്ച് കൗൺസിൽ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ടോ?
തീർച്ചയായിട്ടും. ഫ്രിഡ്ജിന്റെ താഴെയുള്ള തട്ടിലെ 4 ഡിഗ്രിയും മേളിലെ ഫ്രീസറെല്ലാം, ഫ്രീസറും സെപ്പറേറ്റ് ഫ്രീസറും എല്ലാം 12 ഡിഗ്രിക്ക് മേലെ ഇരിക്കണം, -12. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു തെർമോമീറ്റർ എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതണം, അതിടയിലൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്തും അവരതെല്ലാം വന്ന് ആ തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ അതെല്ലാം ഗൈഡ് ലൈൻസിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഡിഷ് വാഷിംഗ് ഏരിയയില് നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ്സ്, ഹാൻഡ് വാഷിന് സെപ്പറേറ്റ് ഏരിയ വേണം, ക്ലോത്ത്, ടിഷ്യൂ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം പ്രത്യേകം അവിടെ ഹാൻഡ്ലിംഗ് ഏരിയ.
ഓക്കെ ഓക്കെ. ഇനി ഇങ്ങനെ ഹോം ബേസ്ഡ് ആയി കേറ്ററിംഗ് സർവീസ് തുടങ്ങാൻ വേണു പ്രത്യേകമായി എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ മറ്റോ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ?
ഇതിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ ഫുഡ് ഹാൻഡ്ലിംഗിന്റെ സർട്ടിഫിക്കറ്റ് 3 കോഴ്സ് ബേസിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട്. പക്ഷെ നോർമലി ഇതിന് ഈ ഹോം മെയ്ഡ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അങ്ങനത്തെ ഒരു ആവശ്യങ്ങളൊന്നും ഒരു കൗൺസിലിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല.
ഓക്കെ, അപ്പോൾ അതായത് ഇത് ഫുൾ ടൈം ആയി ചെയ്യുകയാണെങ്കിലും സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് നിർബന്ധമില്ലെന്നാണോ?
തീർച്ചയായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നാടൻ ഫുഡുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ടതില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനേലും വലിയ വിപുലമായ രീതിയിലുള്ള ബിസിനസ് ഹോട്ടലോ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കോഴ്സിന്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ അല്ലാതെ ഇവര് കൗൺസിലിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഇതുവരെ ഇല്ല.
ഓക്കെ, വേണു ഇത് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതോ പാർട്ട്നേഴ്സോ മറ്റോ ഉണ്ടോ?
ഞാൻ തുടക്കത്തില് എന്റെ ഒരു സുഹൃത്ത് പാർട്ട്ണറായിട്ടുണ്ടായിരുന്നു, പിന്നീട് അദ്ദേഹം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് പിന്മാറി. ഇപ്പൊ കൊറേ വർഷങ്ങളായിട്ട് ഞാൻ തനിയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ 80 പേർക്കും മറ്റും ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തോന്നിയിട്ടില്ലേ?
സഹായത്തിന് ഭാര്യ ഉണ്ടാവും, ഞാനും രണ്ടുപേരാണ് ഞങ്ങള്. പക്ഷെ എനിക്കതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരു ഏതൊരു ബിസിനസിന്റെ പിന്നിലും നമ്മളുടെ താല്പര്യം, അതിനോടുള്ള ഏറ്റവും വലിയ താല്പര്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. അല്ലാത്ത വർഷം കുറച്ച് വർഷങ്ങൾക്കോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കോ ശേഷം നമ്മുടെ താല്പര്യം കുറയുകയും അതൊരു ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും. പ്രത്യേകിച്ച് കാറ്ററിംഗ്, അതായത് ഒരു ഫുഡിന്റെ ബിസിനസ്സിൽ അതിനോടുള്ള സ്നേഹം, ഒരു കുറച്ച് സ്നേഹം കൂടി ചേർത്ത് കൊടുത്താൽ മാത്രമേ ആ ഫുഡിന് യഥാർത്ഥത്തിലുള്ള ഒരു സ്വാദ് കിട്ടുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം.
ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാൻ എത്രത്തോളം മുതൽ മുടക്ക് ആവശ്യമുണ്ട്?
ഇതിന് ഒരു $5,000 ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട്, നമ്മുടെ വീടിന്റെ ബാക്കിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആരംഭിക്കാൻ കഴിയും. എന്റെ വീടിന്റെ ബാക്ക് യാർഡിലുള്ള ഒരു ഷെഡിന്, അത് ഓൾമോസ്റ്റ് നല്ലൊരു ഷെഡായിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഡിഷ് വാഷിംഗ് എക്യുപ്മെന്റ്സും അങ്ങനെയുള്ള കുറച്ച് സ്റ്റൗ പാത്രങ്ങളോ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഇതൊക്കെയാണ് എനിക്ക് ബേസ്ഡ് ഫ്രിഡ്ജ് ഫ്രീസറൊക്കെ വാങ്ങേണ്ട ആവശ്യമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്രയേ ചെലവായിട്ടുള്ളൂ. ഇമ്പ്രൂവ്മെന്റിന് അനുസരിച്ചിട്ട് കൂടുതൽ പാത്രങ്ങൾ ഇതൊക്കെ നമുക്ക് ബിസിനസ്സിൽ നിന്ന് തന്നെ അതിന് വേണ്ട പണം കണ്ടെത്താൻ കഴിയും.
ഓക്കെ, അപ്പോൾ ഇതിന് $5,000 മുതൽ മുടക്കുണ്ട്, അപ്പോൾ ഇത് ലാഭകരമായുള്ള ഒരു ബിസിനസ് ആണെന്ന് പറയാൻ സാധിക്കുമോ?
തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. ഇത് ഈ ഫുഡ് ബിസിനസ് മറ്റേതൊരു ജോലിക്ക് പോകുന്നേക്കാളും ഉപരിയായിട്ട്. പക്ഷെ അതിന്റെ പിന്നിൽ കുറച്ച് കഠിനമായ അധ്വാനം ഉണ്ട്. പല കാലാവസ്ഥയിലും ഏതൊരു കാലാവസ്ഥയിലും നമ്മൾ ആവശ്യപ്പെട്ട കസ്റ്റമറിന് കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കുക, അത് വൃത്തിയായിട്ടും സ്വാദോടും കൂടി എത്തിക്കുക എന്നുള്ള മാനസിക സമ്മർദ്ദവും ശാരീരികമായ അധ്വാനവും നമുക്കുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തുടങ്ങുന്ന ആളുകൾ. ലാഭകരമാണ്, പിന്നീട് നമ്മൾക്ക് ഒരു മാനസിക സംതൃപ്തിയും കൂടിയും കിട്ടുന്നുണ്ട്. ഒരാൾ ഫുഡ് കഴിച്ചിട്ട് വളരെ നന്നായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി പണത്തിനേക്കാളും മേലെ നിൽക്കുന്നുണ്ട്.
ഓക്കെ, ഇതിലെപ്പോഴും തോന്നുന്ന ഒരു സംശയം, പാചകം ചെയ്യുമ്പോൾ വലിയ വലിയ പാത്രങ്ങളൊക്കെയാണല്ലോ ഉപയോഗിക്കാറ്, അപ്പോൾ ഇത്തരം പാത്രങ്ങൾ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? അകത്ത് വെച്ചാണോ അതോ പുറത്ത് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ?
അതിന്റെ ഒരു വലിയ ഡിഷ് പോട്ട് നമ്മൾ തയ്യാറാക്കണം. എന്നാലാണ് അത് ഈസി ആയിട്ട് നമുക്ക് കഴിയാൻ പറ്റും. ഇപ്പൊ നാട്ടിലെ പോലെ വെളിയിലിട്ട് കഴുകലൊന്നും ഇവിടെ പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ആ കിച്ചണിൽ ആ പാത്രത്തിനനുസരിച്ച രീതിയിലുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഡിഷ് വാഷിംഗ് ഏരിയ നമ്മൾ തയ്യാറാക്കണം. അതായിരിക്കും ഏറ്റവും ഈസിയും വൃത്തിയും ഉള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പറഞ്ഞു തന്നെ നമ്മൾ അത് തയ്യാറാക്കണം. ഇവിടുത്തെ സാധാരണ രീതിയിലുള്ള റെഡിമെയ്ഡ് ഇതിനെല്ലാം അത്ര വലിപ്പം ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് പറഞ്ഞു തന്നെ കസ്റ്റം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കണം.
ഓക്കെ, ഇതിപ്പോ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണു ഇതിന്റെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്?
തീർച്ചയായിട്ടും ഗ്ലൗവ്, പിന്നെ എയർ കവറിങ് ഹാറ്റ് ഉപയോഗിക്കണം, അതുപോലെ ആപ്രൺ ഉപയോഗിക്കണം. അതുകൂടാതെ ഇവിടെ കൃത്യമായ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മോശമായ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിച്ച എണ്ണകൾ വീണ്ടും ഉപയോഗിക്കുക, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഫുഡ് പോയ്സൺ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിയമത്തിന്റെ മുന്നിൽ വലിയ ഉത്തരവാദിത്വം പറയേണ്ടി വരികയും നല്ല ഫൈൻ തന്നെ നൽകേണ്ടിയും വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് വളരെ വൃത്തിയായിട്ടും ശ്രദ്ധാപൂർവം തന്നെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന.
വേണു സ്വന്തമായി ചെയ്യുന്ന കേറ്ററിംഗ് സർവീസിനെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി വേണുഗോപാൽ.
വളരെയധികം നന്ദി SBS മലയാളം എനിക്ക് ഇത് ഇങ്ങനെ അവസരം തന്നതിന്. സന്തോഷം, നന്ദി.